മൻ കി ബാത് അഥവാ മനസ്സു തുറക്കുന്നു എന്ന ഈ പ്രത്യേക പരിപാടിയിൽ ഇന്ന് അമേരിക്കയുടെ രാഷ്ട്രപതി ശ്രീമാൻ ബരാക് ഒബാമയും എന്നോടൊപ്പം പങ്കുചേരുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ വിഭിന്നങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചോദ്യങ്ങളുമായി എത്തിയിട്ടുള്ളത്. അവയിൽ ചിലത് രാഷ്ട്രീയം, വിദേശകാര്യം, സാമ്പത്തികം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അവയിൽ ചില ചോദ്യങ്ങൾ ഹൃദയസ്പർശിയാണ്. അത്തരം ചോദ്യങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ചോദിക്കുമ്പോൾ പലതിനും പൊതുവായ സ്വഭാവമുണ്ട്. പത്രപ്രതിനിധികൾ വാർത്താ സംഭാഷണ പരിപാടികളിൽ ചോദിക്കുന്നവ, പൊതുയോഗങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നവ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലൂടെ ഉരുത്തിരിയുകയാണെങ്കിൽ നമുക്ക് പുത്തൻ ആവേശവും ഉണർവും ലഭിക്കുന്നു. ഈ അർത്ഥത്തിൽ എന്റെ കാഴ്ചപ്പാട് വളരെ മഹത്തരവുമാണ്. ഒരുപക്ഷേ നിങ്ങൾ ഓരോരുത്തർക്കും അറിയുമായിരിക്കും, ചിലരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുമായിരിക്കും. ബറാക്ക് എന്നതിൻ്റെ അർത്ഥമെന്താണ്? ഞാനും അതിൻ്റെ അർത്ഥമെന്ത് എന്നന്വേഷിച്ചു. ആഫ്രിക്കയിൽ പ്രചാരത്തിലുള്ള സ്വാഹിലി ഭാഷയിൽ ബറാക്ക് എന്നതിന് ആരിൽ നിന്നോ അനുഗ്രഹീതൻ എന്നതാണ് അർത്ഥം. ഞാൻ വിശ്വസിക്കുന്നത് ഇത് തനിക്ക് കിട്ടിയ ബറാക്ക് എന്ന പേരിലൂടെ ഒരു വലിയ സമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകിയത്. ഒരാഫ്രിക്കൻ രാജ്യമായ ഉമന്തോവിൻ്റെ പുരാതനമായ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ വിധ വിചാരങ്ങൾ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ആശയമാണ്. അവർ പറയാറുണ്ട്, നമ്മളുള്ളതുകൊണ്ടാണ് ഞാനുള്ളത്. ഇതിന് നൂറ്റാണ്ടുകളോളം വരുന്ന അന്തരമുണ്ട്, അതിരുകളുടെ വ്യത്യാസവുമുണ്ട്. ഇത്തരം ചിന്തകൾ നമുക്കുമുണ്ട്. നമ്മൾ ഭാരതീയർ പറയാറുണ്ട് വസുധൈവ കുടുംബകം, ലോകമേ തറവാട് എന്നൊക്കെ. ഇതേ ഭാവം വളരെ ദൂരെയുള്ള ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ നിന്നുപോലും പൊന്തിവരാറുണ്ട്. നമ്മെ അന്യോന്യം ഒന്നിപ്പിക്കുന്ന എത്ര മഹത്തരമായ പൈതൃകമാണ് മനുഷ്യ സമൂഹത്തിന് മുന്നിലുള്ളത്. നമ്മൾ മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഹെൻറി തോറോയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതിൽ നിന്നാണോ മഹാത്മജി നിസ്സഹരണം പഠിച്ചത്? എപ്പോഴാണ് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ കാര്യം സംസാരിക്കുന്നത്, ഒബാമയെക്കുറിച്ച് പറയുന്നത്? അപ്പോഴെല്ലാം മഹാത്മാഗാന്ധിയെ വളരെ ആദരവോടെ എടുത്തു പറയുന്നത് കേൾക്കാം. ഇതെല്ലാമാണ് നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുന്നത്. ഇന്ന് ബറാക് ഒബാമ നമ്മോടൊപ്പമുണ്ട്. ഞാൻ ആദ്യമായി അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചാലും എന്നോടുള്ള ചോദ്യങ്ങൾക്ക് ഞാനും ബറാക്കിനോടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹവും മറുപടി പറയും. ഞാൻ ഒബാമയോട് തൻ്റേതായ ശബ്ദത്തിൽ പറയാൻ അഭ്യർത്ഥിക്കുകയാണ്.
നമസ്തേ. നന്ദി പ്രധാനമന്ത്രി മോഡി. അങ്ങയുടെ നല്ല വാക്കുകൾക്കും അവിശ്വസനീയമായ ആതിഥേയത്വം എനിക്കും മിഷേലിനും ഈ സന്ദർശനത്തിന് നിങ്ങൾ തന്നതിനും. അതുകൂടാതെ ഇന്ത്യൻ ജനതയോട് പറയട്ടെ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കുചേരുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. മാത്രമല്ല, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ചേർന്നുള്ള ആദ്യ റേഡിയോ പ്രക്ഷേപണം എന്ന നിലയിൽ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ചരിത്രം രചിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം ആകമാനം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് സംസാരിക്കാനാവുന്നത് വിസ്മയാവഹമാണ്. ഞങ്ങളിപ്പോൾ പൂർത്തിയാക്കിയ ചർച്ചകളിൽ ഇന്ത്യക്കും US ദേശീയ പുരോഗതിക്ക് നിദാനമായത് നമുക്കിരുവർക്കും സമാനതകൾ ഏറെ ഉള്ളതിനാലാണെന്ന് ഉറപ്പായി. നാം രണ്ട് മഹത്തായ ജനാധിപത്യ വ്യവസ്ഥിതികൾ, രണ്ട് നവീന സമ്പദ്ഘടകങ്ങൾ, രണ്ട് വിഭിന്ന സമൂഹങ്ങൾ, വ്യക്തിസ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ രണ്ട് രാഷ്ട്രങ്ങൾ, അഭിമാനാവഹമായ ഇന്തോ അമേരിക്കൻ സമൂഹം നമ്മെ കൂട്ടിയിണക്കുന്നു. അവർക്ക് ഇപ്പോഴും കുടുംബ ബന്ധങ്ങളും പാരമ്പര്യ തുടർച്ചയും ഭാരതത്തിൽ നിന്നാണ്. പ്രധാനമന്ത്രിയോട് ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന കരുത്തുറ്റ വ്യക്തിഗത അർപ്പണത്തെ അഭിനന്ദിക്കുകയുണ്ടായി. ഈ രാജ്യത്ത് കൊടും പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുവാനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സ്ത്രീകളുടെ ശാക്തീകരണം, വൈദ്യുതി ലഭ്യത, ശുദ്ധമായ ഊർജം, വിദ്യാഭ്യാസം തുടങ്ങിയ യത്നങ്ങൾക്കുവേണ്ടി മോദി എരിച്ചുകളയുന്ന ഊർജത്തെപ്പറ്റി US ജനങ്ങൾ ആശ്ചര്യം കൊള്ളുന്നു. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമുക്കൊന്നിക്കാം. ഇത്തരത്തിൽ ഒരുപാട് ശ്രമങ്ങൾ ഞാൻ US നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാധ്യത, സാധാരണ ജനങ്ങൾക്ക് അവരുടെ തൊഴിലിന് ന്യായമായ വേതനം, തൊഴിൽ സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പ്രധാനമന്ത്രി മോദിയും ഗഹനമായി കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയങ്ങളിൽ നമുക്കിടയിൽ ഒരു സമാന ചിന്താഗതിയുണ്ട്. ഇത്തരുണത്തിൽ നാം ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുന്നു. നമുക്ക് ജീവിതത്തിൽ മുഖ്യമായ ഒരു ലക്ഷ്യമുണ്ട്. നാം ദൈവത്തെ കണ്ടെത്തേണ്ടത് മനുഷ്യസേവനത്തിലൂടെയായിരിക്കണം. കാരണം എല്ലാവരിലും ദൈവം കുടികൊള്ളുന്നു. അങ്ങനെ മൂല്യങ്ങളും ഈ വിശ്വാസങ്ങളും ഒരു വലിയ അളവ് വരെ ഞാൻ ഈ ബന്ധത്തിന് സമർപ്പിച്ചിരിക്കുന്നു. എന്റെ വിശ്വാസത്തിൽ ഇന്ത്യയും US ലോകശ്രേണിയിൽ ഒരുമിച്ച് നിന്നാൽ ഈ മൂല്യങ്ങളുമായി നമ്മുടെ രണ്ട് രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനാകും. കൂടുതൽ മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കുവാനും കഴിയും. കൂടാതെ സമാധാനവും സുരക്ഷയും ഉറപ്പാവുകയും ചെയ്യും. എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പ്രധാനമന്ത്രി മോദി.
പുത്രിമാരോടുള്ള താങ്കളുടെ സ്നേഹം ലോകം മുഴുവൻ അറിവുള്ളതാണല്ലോ. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ പുത്രിമാരോട് ഭാരതത്തെപ്പറ്റിയുള്ള താങ്കളുടെ അനുഭവം എങ്ങനെയായിരിക്കും പങ്കുവയ്ക്കുക? അവർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ?
അവർക്ക് വരാൻ വളരെ ആഗ്രഹമായിരുന്നു. ഇന്ത്യ അവരെ ഒരുപാട് മോഹിപ്പിച്ചിട്ടുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഓരോ തവണ ഞാൻ യാത്ര പുറപ്പെടുമ്പോഴും അവർക്ക് സ്കൂളുണ്ടാകും. സ്കൂളിൽ പോകാതിരിക്കാനും കഴിയില്ല. യഥാർത്ഥത്തിൽ ഇത്തവണ മലിയയ്ക്ക് എൻ്റെ മൂത്ത മകൾക്ക് പരീക്ഷയായിരുന്നു. ഞാൻ കാരണം അവർക്ക് ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവും പ്രിയതരമായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം, ഗാന്ധി വഹിച്ച പങ്ക്, എങ്ങനെയാണ് അഹിംസാത്മകമായ തന്ത്രങ്ങൾ രൂപപ്പെട്ടത്, അത്തരം തന്ത്രങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിലെ ആഭ്യന്തര അവകാശ മുന്നേറ്റങ്ങളെ സ്വാധീനിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ അവരിൽ കൗതുകം ജനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയും, അവർ കരുതും പോലെ അത്രയും മനോഹരമാണ് ഇന്ത്യയെന്ന്. എനിക്കുറപ്പുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ അവർ തീർച്ചയായും എൻ്റെ അടുത്ത സന്ദർശനത്തിൽ ഇന്ത്യയിൽ വരാൻ നിർബന്ധം പിടിക്കും. ഒരുപക്ഷെ അത് ഞാൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്തായിരിക്കില്ല, അതിനുശേഷമായിരിക്കും. ഇവിടെ വരാനും തീർച്ചയായും അവർക്ക് വേണ്ടി ഇവിടെ ഷോപ്പിംഗ് നടത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നേരിട്ട് കഴിഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് എൻ്റെ കൂട്ടത്തിലുള്ളവർ പോകുകയും അവർക്ക് വേണ്ടത് വാങ്ങിക്കുകയും ചെയ്യും. അതിന് മിഷേലിൻ്റെ ഉപദേശവും ഉണ്ടാകും. കാരണം മിഷേലിന് നന്നായി അറിയാം അവർക്ക് എന്തെല്ലാം ആവശ്യമെന്ന്.
ബരാക്ക് പറയുന്നത് കേട്ടില്ലേ, പുത്രികളെയും കൂട്ടി വരാമെന്ന്. താങ്കൾ പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ പുത്രികളെയും കൂട്ടി വരിക. ഭാരതം താങ്കളുടെ പുത്രിമാരെ സ്വാഗതമരുളാൻ വെമ്പൽ കൊള്ളുകയാണ്. പൂനെയിൽ നിന്ന് സാലിക ദിവാൻജി എന്നോട് ചോദിക്കുകയാണ്, അങ്ങ് പെൺകുട്ടികളെ സംരക്ഷിക്കൂ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ എന്ന പദ്ധതിക്ക് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന്. സാലിക ദിവാൻ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ സ്ത്രീ പുരുഷ അനുപാതം വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. 1000 ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികൾ കുറവാണ്. നാം ആണും പെണ്ണും വേർതിരിച്ച് കാണുന്നതാണ് ഇതിന് കാരണം. അത് ശരിയായൊരു കീഴ്വഴക്കമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയോ അഭ്യർത്ഥിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെയേറെ പ്രചോദനം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം 2 പെൺകുട്ടികളെ വളർത്തുന്നു. അവരെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ആൺകുട്ടികൾ ഇല്ലാത്ത വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പെൺകുട്ടികൾ മാത്രമാണുള്ളത്. എന്നാൽ ആ പെൺകുട്ടികളെ വളരെ ആദരിച്ചും ലാളിച്ചുമാണ് അവർ വളർത്തുന്നത്. ഇത് വളരെ പ്രേരണ നൽകുന്ന ഒരു കാര്യമാണ്. താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഇങ്ങനെയാണ് ഉത്തരം പറയുക. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, പെൺകുട്ടികളെ സംരക്ഷിക്കൂ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ. ഇത് നമ്മുടെ ഉത്തരവാദിത്വവും സംസ്കാരവുമാണ്. ഈ ഉത്തരവാദിത്വം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ഡോക്ടർ കമലേഷ് ഉപാധ്യായ ബരാക് ഒബാമയ്ക്ക് ഇമെയിലായി ചോദിച്ചതാണ് അടുത്ത ചോദ്യം. താങ്കളുടെ ഭാര്യ ലോകമെമ്പാടും കാണപ്പെടുന്ന അമിതവണ്ണത്തിനും പ്രമേഹത്തിനുമെതിരായുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ഭാരതത്തിലും ഈ രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളും ഭാര്യയും അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ബിൽ ഗേറ്റ്സും മിലാൻഡോ ഗേറ്റ്സും ഭാരതത്തിൽ ശുചിത്വത്തിനായി പ്രവർത്തിക്കുന്നതുപോലെ അമിതവണ്ണത്തിനും പ്രമേഹത്തിനുമെതിരെ ഭാരതത്തിൽ പ്രവർത്തിക്കുമോ?
ഭാരതത്തിലെ സർക്കാരിനോ സർക്കാരിതര സംഘടനകളുമായോ ചേർന്ന് പൊതുജനാരോഗ്യ വിഷയങ്ങളിൽ അമിതവണ്ണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മിഷേൽ നടത്തിയ യത്നങ്ങളിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ലോകവ്യാപകമായി അമിത ശരീരവണ്ണം ഒരു പകർച്ചവ്യാധിയായി നാം കാണുന്നു. അമേരിക്കയിൽ നന്നേ ചെറുപ്രായത്തിൽ തന്നെ അത് തുടങ്ങുന്നു. കൃത്രിമ ഭക്ഷണം, പ്രകൃതിയാ തയ്യാർ ചെയ്യാത്ത ആഹാരം ഇതിന് കാരണമാവാം. മറ്റൊന്ന്, ഏറെ കുട്ടികൾക്കും അധ്വാനത്തിൻ്റെ അഭാവമാണ്. ഒരിക്കൽ അമിതവണ്ണത്തിൻ്റെ പിടിയിലായാൽ അത് ജീവിതകാലം മുഴുവൻ ആരോഗ്യപരമായ വെല്ലുവിളികൾ ഉയർത്തും. അതിനാൽ ഈയൊരു പ്രശ്നത്തിൽ ഇടപെടാൻ ഇവിടെ ഇന്ത്യയിലും രാജ്യാന്തര തലത്തിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് നാം നേരിടുന്ന വിശാലമായ ആഗോള ആരോഗ്യ പ്രശ്നങ്ങളുടെ മണ്ഡലമാണ്. വ്യാധികളെ നേരിടുന്നതിൽ എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കാമെന്നും എബോള പോലെയുള്ള വ്യാധി, മാരകമായ ഫ്ലൂ വൈറസ് അല്ലെങ്കിൽ പോളിയോ പ്രത്യക്ഷമായാൽ നമ്മുടെ ജാഗ്രതാ സംവിധാനം ഉറപ്പാക്കി അവ കണ്ടെത്തി എത്രയും വേഗം ചികിത്സിച്ച് പകരാതെ നോക്കുവാനും പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ലോകമാകെ പുരോഗമിപ്പിക്കുവാനും പ്രധാനമന്ത്രിയും ഞാനും ചർച്ച ചെയ്തു. ഇത്തരം പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഇവിടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി മഹത്തായ പ്രവർത്തനം നടത്തുന്നുണ്ട്. മാത്രമല്ല, വേഗം പുരോഗമിക്കാത്ത, പൊതുജനാരോഗ്യരംഗം മെച്ചപ്പെടാത്ത മറ്റു പല രാജ്യങ്ങളെയും ഇന്ത്യക്ക് ഏറെ പഠിപ്പിക്കാനുണ്ട്. അനാരോഗ്യം അതെല്ലാത്തിനെയും ബാധിക്കും. കുട്ടികൾ അസുഖമുള്ളവരാകും. അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരും. അവർ പിന്നോട്ടു പോകും. ഇതിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാഷ്ട്രങ്ങൾക്ക് ഈ രംഗത്ത് ഒരുപാട് പുരോഗതി നേടാനുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളെ ഓർത്ത് ഞാൻ ആവേശം കൊള്ളുന്നു. പ്രസിഡന്റിന്റെ ഓഫീസ് വിട്ടതിനു ശേഷവും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് ഉത്സാഹമേ ഉള്ളൂ.
ഒരു രസകരമായ ചോദ്യമാണ് ശ്രീമാൻ അർജുൻ ചോദിച്ചിട്ടുള്ളത്. വൈറ്റ് ഹൗസിന് വെളിയിൽ ഒരു വിനോദസഞ്ചാരിയായുള്ള താങ്കളുടെ ഒരു പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അങ്ങ് വൈറ്റ് ഹൗസ് സന്ദർശിച്ചപ്പോൾ മനസ്സിനെ സ്പർശിച്ചതെന്താണ്? ഞാൻ ആദ്യമായി അമേരിക്ക സന്ദർശിച്ചപ്പോൾ വൈറ്റ് ഹൗസിൽ പോകണം എന്നാഗ്രഹിച്ചില്ല. വൈറ്റ് ഹൗസിന് വെളിയിലെ കിളിവാതിലിൽ നിന്ന് ഒരു ഫോട്ടോയാണെടുത്തത്. ഞാൻ പ്രധാനമന്ത്രിയായപ്പോൾ ആ ഫോട്ടോയും വളരെ പ്രസിദ്ധമായി. എനിക്ക് പിന്നീടെപ്പോഴെങ്കിലും ഒരിക്കൽ വൈറ്റ് ഹൗസിൽ എത്താനാകുമെന്ന് ചിന്തിച്ചിരുന്നില്ല. അപ്പോഴും ഒരു കാര്യം മനസ്സിനെ സ്പർശിച്ചു. അതൊരിക്കലും മറക്കാനാവില്ല. ബരാക് ഒബാമ എനിക്കൊരു പുസ്തകം തന്നു. വളരെ ബുദ്ധിമുട്ടി കണ്ടെത്തിയതാണത്. 1894 പുറത്തിറങ്ങിയത്. എന്റെ ജീവിതത്തിന് പ്രേരണ നൽകിയ സ്വാമി വിവേകാനന്ദൻ്റെതാണ് പുസ്തകം. അദ്ദേഹം ഷിക്കാഗോ വിശ്വമത മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച വിഷയമായിരുന്നു അത്. ആ പുസ്തകം എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. മാത്രവുമല്ല, ഒബാമ ആ പുസ്തകത്തിൻ്റെ ഓരോ പേജും മറിച്ച് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നും കാണിച്ചു തന്നു. അദ്ദേഹം ആ ഗ്രന്ഥം മുഴുവൻ വായിച്ചിരിക്കുന്നു. വളരെ അഭിമാനത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞത് വിവേകാനന്ദൻ വന്ന ഷിക്കാഗോയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്നാണ്. ഇക്കാര്യം എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. പിന്നെ എപ്പോഴെങ്കിലും വൈറ്റ് ഹൗസ് സന്ദർശിക്കാനാകുമെന്നോ ഒരു ഫോട്ടോ എടുക്കാനാകുമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. വിവേകാനന്ദൻ്റെ ഇത്തരത്തിലുള്ളൊരു പുസ്തകം ഒരിക്കലും കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നും ഹിമാനി ഒബാമയോട് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്.
ചോദ്യം ഇതാണ്: നിങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും ഊഹിച്ചു ഈ നിലയിൽ എത്തുമെന്ന്? പ്രധാനമന്ത്രി, താങ്കൾ ആദ്യമായി വൈറ്റ് ഹൗസ് സന്ദർശിച്ചതും ആ അവസരത്തിൽ പുറത്തുനിന്നതും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമായി വൈറ്റ് ഹൗസിൽ പോയപ്പോൾ ഞാനും മതിലിന് പുറത്തുനിന്നു. എന്നിട്ട് അകത്തേക്ക് നോക്കി. ആ സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല ഒരു നാൾ ഞാനിവിടം സന്ദർശിക്കുമെന്ന്. അവിടെ താമസിക്കുന്ന കാര്യം പോകട്ടെ, എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്. നമ്മൾ എളിയ നിലകളിൽ നിന്നുമാണ് വന്നത്. അമേരിക്കയിൽ എന്താണ് നല്ലത് എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താണ് നല്ലത് എന്നാലോചിക്കുമ്പോൾ, ഒരു ചായക്കടക്കാരന് കഴിഞ്ഞത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു സാധാരണ അമ്മയുടെ മകൻ, അവസാനം നമുക്ക് അസാധാരണമായ രീതികളിൽ രാഷ്ട്രങ്ങളെ നയിക്കാൻ കഴിയുന്നത് അവസരങ്ങളുണ്ടായതുകൊണ്ടാണ്. ഇത് നമ്മളെ നയിക്കുന്ന വിശ്വാസമാണ്. അതായത്, പുറത്തുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒരേപോലെയുള്ള കഴിവുകളുണ്ട്. പക്ഷേ ഒരേപോലെയുള്ള വിദ്യാഭ്യാസമോ അവസരങ്ങളോ ഇല്ലെന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ജോലി വാസനയുള്ള ചെറുപ്പക്കാർക്ക് എന്തേറ്റെടുക്കാനുള്ള കഴിവും വിജയിക്കണം എന്ന വാഞ്ചയും അതിനുവേണ്ടി പ്രയത്നിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സ്കൂളും ഉന്നത വിദ്യാഭ്യാസവും അവസരവും ഒരുക്കണം. എല്ലാ പശ്ചാത്തലത്തിലും നിന്നു വരുന്ന കുട്ടികൾക്ക്, ആണും പെണ്ണും, അമേരിക്കയിലെ എല്ലാ വർഗങ്ങളും, കാരണം നമുക്കറിയില്ല നാളെ ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് എന്ന്. അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങൾ അവർക്ക് ഒരവസരം നൽകിയാൽ.
നന്ദി ബറാക്. ഈ ചോദ്യം ഹിമാനി ലുധിയാനയിൽ നിന്ന് എന്നോടും ചോദിച്ചിട്ടുണ്ട്, താങ്കൾ എപ്പോഴെങ്കിലും ഈ സ്ഥാനത്തെത്തുമെന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ബരാക് പറഞ്ഞതുപോലെ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ. എന്തെങ്കിലും ആവുമെന്ന സ്വപ്നം ഒരിക്കലും കാണരുതെന്ന് വളരെ നാളുകൾ കൊണ്ട് വിചാരിച്ചവനാണ്. എന്തെങ്കിലും സ്വപ്നം കാണുമെങ്കിൽ അത് സാക്ഷാത്കരിക്കാനാവണം. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് സന്തോഷവും പുതിയവ ചെയ്യാനുള്ള പ്രേരണയും ലഭിക്കും. അല്ലെങ്കിലോ നമുക്ക് നിരാശയാവും ഫലം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സ്വപ്നങ്ങൾ കണ്ടിരുന്നില്ല. ഇന്നും എനിക്കെന്തെങ്കിലും ആകണമെന്ന സ്വപ്നമില്ല. ഭാരതത്തെ സ്നേഹിക്കുക, 125 കോടി ഭാരതീയരെ സേവിക്കുക, ഇതിൽ വലിയ എന്തു സ്വപ്നമാണ് കാണാൻ? ഈ ചോദ്യത്തിന് ഞാൻ നിമാനിയോട് വളരെ നന്ദിയുള്ളവനാണ്. രാജസ്ഥാനിലെ ചുംചുനിൽ നിന്നും ജെ എൻ യുവിൽ സംസ്കൃതം പഠിക്കുന്ന ശ്രീ ഓംപ്രകാശിൻ്റെ ചോദ്യമാണ് അടുത്തത്. ഓംപ്രകാശ് സംസ്കൃത വകുപ്പിൻ്റെ കൺവീനറുമാണ്.
കൊള്ളാം, ഇതൊരു രസകരമായ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം: പുതിയ തലമുറയുടെ യുവത ഒരു വിശ്വപൗരനാണ്, പരിമിതപ്പെടുത്താത്തയാൾ. അത്തരം സാഹചര്യത്തിൽ ഗവൺമെന്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ സമീപനം എന്താവണം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ കരുതുന്നു. വളരുന്ന ഈ തലമുറയെ ഞാൻ വീക്ഷിക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ സങ്കല്പിക്കാനാവാത്ത വിധം ലോകത്തിൽ തുറസായ ഇടം കിട്ടിയവരാണവർ. അക്ഷരാർത്ഥത്തിൽ ലോകം അവരുടെ വിരൽത്തുമ്പുകളിലാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലോകമെമ്പാടും നിന്ന് ദൃശ്യങ്ങളും വിവരങ്ങളും ശേഖരിക്കാം. അത് അപൂർവ ശക്തിയുള്ളതാണ്. ഇതർത്ഥമാക്കുന്നത് ഗവൺമെന്റുകളോ നേതാക്കളോ കേവലം അടിച്ചമർത്തുന്ന രീതിയിൽ ഭരണത്തിന് തുനിയാതെ പങ്കാളിത്തശീലത്തിൽ ജനങ്ങളിലേക്ക് എത്തി തുറന്ന മനസ്സോടെ സുതാര്യമാവണ്ണം പൗരന്മാരോട് രാജ്യത്തിൻ്റെ ദിശയെക്കുറിച്ച് സമ്മതിക്കണം. ഇന്ത്യയും അമേരിക്കയും തുറന്ന സമൂഹങ്ങളും നമുക്ക് നമ്മുടെ പൗരന്മാരെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ട്. അതും വിവരസാങ്കേതിക വിദ്യയുള്ളപ്പോൾ ആ മേഖലയിൽ ശക്തമായ സംവാദം നടക്കുകയും ചിലപ്പോൾ നിരാശ ഉണ്ടായാലും നല്ല തീരുമാനങ്ങൾ വഴി സുസ്ഥിരമായ സമൂഹങ്ങൾ ഉടലെടുക്കുകയും പുത്തൻ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നു. ഇവ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇന്ന് സാങ്കേതിക വിദ്യ എനിക്ക് തോന്നുന്നു രാജ്യത്തിന് അകത്തുമാത്രമല്ല അതിരുകൾക്കപ്പുറത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലും അമേരിക്കയിലും ഉത്തമ വിശ്വാസമുണ്ട്. സ്വതന്ത്ര വിവരസാങ്കേതിക സമൂഹങ്ങൾ എന്ന നിലയിൽ അവർക്ക് ഇന്നത്തെ വിവരസാങ്കേതിക യുഗത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന്. അടഞ്ഞ സമൂഹങ്ങളിൽ വിവരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു. വിവരസാങ്കേതിക വിദ്യയ്ക്ക് അതിർത്തികളെ ഭേദിച്ച് കടന്നുപോകാൻ കഴിയും. അത് ആരോഗ്യകരമായ വാദപ്രതിവാദങ്ങളെ ത്വരിതപ്പെടുത്തുകയും നല്ല ആശയവിനിമയം ജനങ്ങൾക്കിടയിൽ സാധ്യമാക്കുകയും ചെയ്യും.
ബരാക്കിനോട് ഓംപ്രകാശ് ചോദിച്ചതിന് ഉത്തരം ഞാനും പറയണം എന്നാഗ്രഹിക്കുന്നു. വളരെ നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചിന്തകളുടെ സ്വാധീനത്തിലായിരുന്നു. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്നാണ് അവരാഹ്വാനം ചെയ്തത്. ഈ മുദ്രാവാക്യം പതിറ്റാണ്ടുകളോളം പ്രചാരത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ശക്തി കണ്ടിട്ട് എനിക്കിതാണ് പറയാനുള്ളത്. ചെറുപ്പക്കാർ സംഘടിക്കണം, അവർക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കേ അതിന് കഴിയൂ. മുംബൈയിൽ നിന്നുള്ള സുമിതയുടെ ചോദ്യമാണ് അടുത്തത്. അങ്ങ് ഏത് നേതാവിൽ നിന്നാണ് പ്രേരണ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഭാരതത്തിലെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന കെന്നഡിയുടെ ചിത്രം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ചോദ്യം ആരാണ് പ്രേരണ നൽകിയത് എന്നാണ്. കുട്ടിക്കാലത്ത് എനിക്ക് വായന ഇഷ്ടമായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ജീവചരിത്രം വായിക്കാൻ കിട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നില്ല, എന്നാൽ ആ ജീവചരിത്രം വളരെ പ്രേരണ നൽകുന്നതായിരുന്നു. ഉറക്കം വരുമ്പോൾ അത് കുറയ്ക്കാൻ എന്താണ് മാർഗം? ആഹാരം കഴിക്കാൻ തോന്നുമ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കാൻ എന്താണ് മാർഗം? അധികം ജോലി ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് പലപ്പോഴും ദേഷ്യം വരും. നോക്കൂ, അവർ ചെയ്തതിനുള്ള ശരിയായ പ്രതിഫലം അവർക്ക് കിട്ടിയതുമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ കാണണം എന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ജീവചരിത്രം വായിച്ചിരിക്കണം. ഇന്നും എനിക്കിത് പ്രേരണ നൽകുന്ന ഒന്നാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, രാഷ്ട്രീയ ചിന്തകനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, നയതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത്. പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അമേരിക്കയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ പതിഞ്ഞുകിടക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉത്തേജനം നൽകുന്നു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള ഉപായങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതിലൂടെ എനിക്ക് കിട്ടിയ പ്രേരണ നിങ്ങൾക്കും ലഭിക്കും. മോണിക്ക ഭാട്ടിയ ബരാക് ഒബാമയോട് ചോദിച്ച ചോദ്യമാണ് അടുത്തത്.
രണ്ട് ബൃഹത് സമ്പദ് വ്യവസ്ഥകളുടെ നായകർ എന്ന നിലയ്ക്ക് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നതും മുഷിവാർന്നൊരു ദിവസത്തെ ജോലിക്ക് ശേഷം പുഞ്ചിരിക്കാനാവുന്നതും എന്താണ്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ മേശയിലെത്തുന്ന പ്രശ്നങ്ങൾ മറ്റാർക്കും പരിഹരിക്കാനാവാത്തവയെന്ന് പറയാറുണ്ട്. അവ ലളിതമായ പ്രശ്നങ്ങളെങ്കിൽ എനിക്ക് മുമ്പിലെത്തുന്നതിന് മുൻപേ മറ്റാരെങ്കിലും പരിഹരിച്ചിരുന്നേക്കാം. അതുകൊണ്ട് കഠിനവും നിരാശ ഉളവാക്കുന്നതുമായ ദിവസങ്ങളുണ്ടാകാം. വിദേശകാര്യത്തിൽ അത് സത്യമാണ്, അത് ആഭ്യന്തരകാര്യത്തിലും വാസ്തവമാണ്. എന്നാൽ എനിക്ക് പ്രേരകമാകുന്നത് എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനമന്ത്രി ഈ വീക്ഷണം പങ്കിടുമോ എന്നെനിക്കറിയില്ല. ഓരോ ദിവസവും താങ്കൾ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്തിയെന്ന് എന്നോട് പറയുന്ന ആരെയെങ്കിലും ഞാൻ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് അവർ പറയും, നിങ്ങൾ പാസാക്കിയ ആരോഗ്യ പരിരക്ഷാ നിയമം എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. അതും നേരത്തെ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാഞ്ഞിട്ടും. ഇപ്പോൾ ഒരു ഫിസിഷ്യന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്താൻ കഴിഞ്ഞുവെന്നും ഒരു ട്യൂമർ ഉണ്ടെന്ന് ഇപ്പോൾ അവൻ സുഖം പ്രാപിച്ചു വരുന്നു എന്നുമൊക്കെ. അല്ലെങ്കിൽ അവർ പറയും, നിങ്ങൾ കാരണം എൻ്റെ വീട് സംരക്ഷിക്കപ്പെട്ടു. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ നേരത്തെ എനിക്ക് കോളേജിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പദ്ധതി വഴി എനിക്ക് സർവകലാശാലയിൽ പോകാൻ കഴിയുന്നു എന്നുമൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ 4-5 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾക്ക് അവർ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ചിലപ്പോൾ അവയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ പോലും കാണില്ല. പക്ഷേ അവർ നന്ദി പറയുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും അല്ലാതെ വെറുതെ അധികാരത്തിൽ എത്തിയതുകൊണ്ടുമല്ല. അങ്ങനെ കിട്ടുന്ന തൃപ്തി അപാരമാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തൃപ്തി മറ്റെന്തിനേക്കാളും വലുതാണ്. അതാണ് എന്നെ ഉത്തേജിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും മോശപ്പെട്ട ദിവസങ്ങളുണ്ടാകും. പക്ഷേ ഒടുവിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വലിയൊരു മാറ്റം വരുത്തും.
ശരിക്കും ഒബാമ മനസ്സിലുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. നമ്മൾ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രചോദനമേകുന്നു. എനിക്ക് താങ്കളോട് എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയാനുണ്ട്. ഞാൻ ഒരുപാട് കാലം പരിവ്രാജകനായി അലഞ്ഞു നടന്നിരുന്നു. എനിക്ക് ആളുകളുടെ ഭവനങ്ങളിൽ നിന്ന് ഭക്ഷണം ലഭിക്കുമായിരുന്നു. എന്നെ ആര് വിളിക്കുമോ അവർ ഭക്ഷണം തരും. ഒരിക്കൽ ഒരു കുടുംബം ഭക്ഷണം കഴിക്കാനായി പലതവണ ക്ഷണിച്ചു. പക്ഷേ ഞാൻ പോയില്ല. കാരണം അതൊരു നിർദ്ധന കുടുംബമായിരുന്നു. അവരുടെ ഭക്ഷണത്തിന് ചെന്നാൽ അതവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാലോ എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അവരുടെ സ്നേഹത്തിന് മുന്നിൽ, ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ എനിക്ക് അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. ഭക്ഷണം കഴിക്കാനിരുന്നത് കുടിലിൻ്റെ ഇടുങ്ങിയ ഇടത്തും. എനിക്ക് അവർ ബാജറ കൊണ്ടുള്ള റൊട്ടിയും പാലും നൽകി. ആ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി പാലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടാൽ തോന്നും ഇതുവരെ ആ കുട്ടി പാല് കണ്ടിട്ടേയില്ല എന്ന്. ഉടൻ തന്നെ ഞാൻ പാൽപാത്രം ആ കുട്ടിക്ക് നീട്ടി. നിമിഷ നേരത്തിനുള്ളിൽ കുട്ടി പാത്രം കാലിയാക്കി. വീട്ടുകാരെല്ലാം കൂടി കുട്ടിയെ ശകാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് പാല് വാങ്ങിച്ചു കുടിച്ചത്? എനിക്ക് പെട്ടെന്ന് തോന്നിയത് ആ കുട്ടി അമ്മയുടെ മുലപ്പാലല്ലാതെ മറ്റൊരു പാലും കുടിച്ചിട്ടില്ല എന്നാണ്. ഒരുപക്ഷേ എനിക്ക് നല്ല ആഹാരം തരണമെന്ന ഉദ്ദേശത്തോടുകൂടിയാവാം അവർ പാല് എനിക്ക് നൽകിയത്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠം എന്തെന്നാൽ, ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ഈ പാവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പരിഗണന ഇങ്ങനെയുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമർപ്പിക്കാനാണ്. ഇത്തരത്തിലാണ് ഒബാമയും സാധാരണ മനസ്സിൻ്റെ തോന്നൽ പങ്കുവച്ചത്. ഞാൻ ബരാക്കിനോട് കടപ്പെട്ടിരിക്കുന്നു, തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും നേരം ചെലവഴിച്ചതിന്. മൻ കി ബാത്ത് എന്ന ഈ പരിപാടി കേൾക്കുന്ന ദേശവാസികളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്കറിയാം ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും റേഡിയോയുടെ സാന്നിധ്യമുണ്ട്. അവിടെയെല്ലാം ഈ പ്രത്യേക മനസ്സു തുറക്കൽ പരിപാടി മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം നിങ്ങളുടെ സമക്ഷം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാനും ബരാക്കും തമ്മിലുള്ള ഈ സംഭാഷണം ഒരു ഇ ബുക്കായി പുറത്തു വരണം. ഞാൻ വിചാരിക്കുന്നത് മൻ കി ബാത്ത് സംഘടിപ്പിക്കുന്നവർ ഈ ബുക്ക് ഇറക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളും ഇതിൽ പങ്കാളികളാവണം. ഇതിൽ നിന്ന് നിങ്ങളുടെ 100 ശ്രേഷ്ഠ ചിന്തകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ബുക്കിൽ ചേർക്കുക. ട്വിറ്റർ വഴിയോ ഫേസ്ബുക്കിലൂടെയോ ഓൺലൈൻ മുഖാന്തരമോ എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമാത്രം: യെസ് വി ക്യാൻ, അത് കഴിഞ്ഞ് സ്ലാഷ് അമർത്തി കാര്യങ്ങൾ അറിയിക്കുക. അതെ, നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഗുണമേന്മയുള്ള ആരോഗ്യസുരക്ഷ, വിദ്യാഭ്യാസത്തിലൂടെ യുവശാക്തീകരണം, അതെ നമുക്ക് സാധിക്കും. എല്ലാവർക്കും തൊഴിൽ, അതെ നമുക്ക് സാധിക്കും. ലോകസമാധാനവും പുരോഗതിയും, അതെ നമുക്ക് സാധിക്കും. ഈ ടാഗ് ലൈൻ വഴി നിങ്ങളും ഈ പരിപാടി കേട്ടതിന് ശേഷം നിങ്ങളുടേതായ വിചാരങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കുക. അതിൽ നിന്നും 100 ശ്രേഷ്ഠ ചിന്തകൾ ഞങ്ങൾ തിരഞ്ഞെടുക്കും. ഞാനും ബരാക്കും കൂടിയുള്ള സംഭാഷണം അടങ്ങിയ പുസ്തകത്തിൽ അതും കൂടി ചേർക്കും. അങ്ങനെ ശരിയായ അർത്ഥത്തിൽ നമ്മളേവരുടെയും മനസ്സിലുള്ള കാര്യമായി അത് മാറും. ഒരിക്കൽ കൂടി ഞാൻ ബരാക്കിനോട് ഒരുപാട് കടപ്പാടറിയിക്കുന്നു. നിങ്ങളേവരോടും കടപ്പാടറിയിക്കുന്നു. 26 എന്ന ഈ പാവനമായ ഉത്സവത്തിൽ ബരാക്ക് ഇവിടെ സന്ദർശിക്കാനെത്തിയത് എനിക്ക് ഏറെ അഭിമാനം തരുന്നു. ദേശത്തിൻ്റെ അന്തസ്സുമുയർത്തുന്നു. വളരെയധികം നന്ദി.